بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അല്ലാഹുവിന്റെ ആജ്ഞകൾ പാലിച്ചും അവൻ വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിച്ചും പരിശുദ്ധമായ ജീവിതം നയിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. റമദാനിൽ സ്വർഗകവാടങ്ങൾ തുറക്കപ്പെടുകയും അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹത്താൽ നോമ്പുകാരായ മുഅ്മിനുകൾക്ക് വേണ്ടി സ്വർഗം അലങ്കരിക്കപ്പെടുകയും പ്രത്യേകിച്ചും അവരുടെ നോമ്പിലൂടെയും ഖിയാമിലൂടെയും ഖുർആൻ പാരായണത്തിലൂടെയും ദിക്റുകളിലൂടെയും സദഖകളിലൂടെയും സ്വർഗത്തിൽ അവർക്കായുള്ള അലങ്കാരങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് റമദാൻ. അതുവഴി സ്വർഗത്തിലേക്കുള്ള വഴി ഏറ്റവും എളുപ്പമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന സലാത്തല്ലാഹി ഖാലിയ, തീർച്ചയായും അള്ളാഹുവിൻ്റെ അരികിലുള്ള വ്യാപാര ചരക്ക് വിലയേറിയതാണ്. അലാ ഇന്ന സലാത്തല്ലാഹിൽ ജന്ന, നമ്മുടെ ഇബാദത്തുകൾക്ക് പകരമായി അള്ളാഹു നാമുമായി ഏർപ്പെട്ടിരിക്കുന്ന വ്യാപാരം, അതിൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനുള്ള ചരക്ക് സ്വർഗമാണ്. ഏറ്റവും വില കൂടിയ ഒരു കച്ചവടമാണ് റബ്ബുമായി. മുഅ്മിനായി ജീവിക്കണം, തൗഹീദിന്റെ അടിത്തറ ഉണ്ടാകണം, നിസ്കാരവും സകാത്തും നോമ്പുമെല്ലാം അതിന്റെ ക്രമമനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത്തിബാ ചെയ്തുകൊണ്ട് എല്ലാ ഇബാദത്തുകളും ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സ്വർഗം തരാം. ഇന്നല്ലാഹു ഇസ്തറാ മിനൽ മുഅ്മിനീൻ അംവാലഹും വ അൻഫുസഹും ബി അന്ന ലഹുമുൽ ജന്ന, തീർച്ചയായും അള്ളാഹു സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ സമ്പാദ്യവും അവരുടെ ദേഹങ്ങളും വിലക്ക് വാങ്ങിയിരിക്കുന്നു സ്വർഗം തരാമെന്ന ഉപാധിയോടെ. അതുകൊണ്ട് തന്നെ നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം സ്വർഗപ്രവേശനമാണ്. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗമാണ് അവനുള്ള പ്രതിഫലം, അതിന് തുല്യമായി മറ്റൊന്നില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റമദാനിലെ നോമ്പ് അത് തഖ്വയുണ്ടാക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കുത്തിബ അലൈക്കും സ്വയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ, പൂർവികർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു തഖ്വയുണ്ടായിരിക്കാൻ വേണ്ടി. തഖ്വയുടെ നേട്ടം എന്താണ്? ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബി ലഅല്ലകും തുഫ്ലിഹൂൻ, ബുദ്ധിയുള്ളവരെ നിങ്ങൾ തഖ്വ നേടിയെടുക്കണം എങ്കിൽ നിങ്ങൾ വിജയം നേടും. വിജയം എന്നാൽ സ്വർഗമാണ്. അപ്പോൾ സ്വർഗം നേടിയെടുക്കണമെങ്കിൽ തഖ്വയുണ്ടാകണം, തഖ്വയുണ്ടാകണമെങ്കിൽ നിസ്കാരം മാത്രം പോരാ, നോമ്പും ഉണ്ടായിരിക്കണം. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ, كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون وفي أموالهم حق للسائل والمحروم. സൂറത്തു ദാരിയാത്തിലെ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ്. തഖ്‌വയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തിലാണ്, അവർ തോട്ടങ്ങളിലും അരുവികളിലുമാണ്. അവരുടെ റബ്ബ് അവർക്ക് നൽകിയത് സ്വീകരിച്ചുകൊണ്ട് അവർ സ്വർഗത്തിൽ കഴിച്ചുകൂട്ടുന്നവരാണ്. തീർച്ചയായിട്ടും അതിനു മുമ്പ് അഥവാ സ്വർഗം അവർക്ക് നിശ്ചയിക്കപ്പെടുന്നതിന് മുമ്പ് അവർ നന്മ പ്രവർത്തിക്കുന്നവരായിരുന്നു. ഇന്നഹും കാനു ഖബില ദാലിക മുഹ്സനീൻ. നോമ്പുണ്ട്, സകാത്തുണ്ട്, സദഖകളുണ്ട്, അതേപോലെ തന്നെ നിസ്കാരമുണ്ട്, ഹജ്ജും ഉംറയുമുണ്ട്, ദിക്റുകളും ഖുർആൻ പാരായണവും ഉണ്ട്, പാവങ്ങൾക്ക് ഭക്ഷണം നൽകലും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലും പഠിപ്പിക്കപ്പെട്ട നന്മകൾ അവരുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ അവർ മുമ്പേ നന്മ ചെയ്തതുകൊണ്ട് അവർ ആരാമങ്ങളിലും അരുവികളിലുമാണ് തഖ്‌വയുള്ളവർ. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രി സമയത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്താ കാര്യം? കുറഞ്ഞ സമയം മാത്രമാണ് അവർ ഉറങ്ങുന്നത്, ബാക്കി എല്ലാ സമയത്തും അവർ ഇബാദത്തിലാണ്. വബിലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അത്താഴ സമയങ്ങളിൽ അവർ അസ്തഗ്ഫിറുല്ലാ, അള്ളാഹുവേ ഞങ്ങൾക്ക് മാപ്പ് തരണമേ, പാപം പൊറുക്കണമേ എന്ന് പറയും. അത്താഴ സമയം എന്നാൽ സാധാരണഗതിയിൽ അത്താഴ സമയത്ത് ഉണർന്നിരിക്കാത്തവരും റമദാനിൽ ഉണർന്നിരിക്കും. അത്താഴ സമയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നാം അത്താഴം കഴിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഏറ്റവും അടുത്താണ്. അവന്റെ അസ്തിത്വം കൊണ്ട് തന്നെ ഏറ്റവും അടുത്താണ്. കാരണം അവൻ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന സമയമാണ്. ആ സമയത്ത് റബ്ബ് ചോദിക്കും, എന്നോട് മാപ്പ് ചോദിക്കാൻ ആരുണ്ട്, ഞാൻ മാപ്പ് തരാമെന്ന് പറയുമ്പോൾ ആ അത്താഴ സമയങ്ങളിൽ അള്ളാഹു ഒന്നാം ആകാശത്ത് സൃഷ്ടികളോട് ഏറ്റവും അടുത്തായിരിക്കുന്ന സന്ദർഭങ്ങളിൽ അസ്തഗ്ഫിറുല്ലാ വ അതൂബു ഇലൈഹി, അള്ളാഹുവേ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നവരാണ്. ഇങ്ങനെ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട്, രാത്രി ദീർഘമായി നമസ്കരിച്ചുകൊണ്ട്, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെ നേരത്തെ നന്മ പ്രവർത്തിച്ചവരാരാണോ അവരാണ് നാളെ ആരാമങ്ങളിലും അരുവികളിലുമായി സ്വർഗത്തിൽ ഉണ്ടാവുക എന്ന് സൂറത്തു ദാരിയാത്തിൽ പഠിപ്പിച്ചു. ചോദിച്ചു വരുന്നവർക്കും സ്വത്ത് തടയപ്പെട്ട ദരിദ്രരായിട്ടുള്ള ആളുകൾക്കും തങ്ങളുടെ സ്വത്തിൽ അവകാശം നിർണയിച്ചവരുമാണ്. അതായത് സക്കാത്തും അതിനു പുറമെ ധാരാളമായി സ്വതക്കൈ നൽകുന്നവരാണ്. അതുകൊണ്ടാണ് അവർക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞത്. സ്വർഗത്തെ കുറിച്ച് നമുക്കറിയാം, ലായത്തവിയ സഹാബിൻ നാരി വാസ്ഹാബുൽ ജന്ന, അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ. ഒരിക്കലും നരകവാസികളും സ്വർഗവാസികളും തുല്യമാവുകയില്ല. സ്വർഗവാസികൾ അവർ തന്നെയാകുന്നു വിജയം നേടിയവർ. അവർക്കാണ് അനുഭൂതികളുള്ളത്, അവർക്കാണ് ആനന്ദമുള്ളത്, അവർക്കാണ് അനശ്വരമായ സുഖൈശ്വര്യങ്ങളുടെ സ്വർഗം സജ്ജമാക്കപ്പെട്ടിരിക്കുന്നത്. സൂറത്തുൽ അഹ്സൽ 20-ാമത്തെ ആയത്തിൽ കാണാം. സ്വർഗം നേടുക എന്നത് നമ്മുടെ ഒന്നാമത്തെ അജണ്ടയാണ്. ആ ഒന്നാമത്തെ ലക്ഷ്യം, അത് ഏത് വിധേനയും നേടിയെടുക്കണമെന്ന് കരുതുന്ന ആളുകൾക്ക് റമദാനല്ലാതെ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് സ്വർഗത്തിന്റെ ഏറ്റവും വലിയ അനുഭൂതികൾ സ്വന്തമാക്കാനുള്ള സന്ദർഭം മറ്റേതാണ്? വേറെ ഏതൊരു അവസരമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? ഏറ്റവും മഹത്വമേറിയ മാസം, ഏറ്റവും കൂടുതൽ പ്രതിഫലം കരസ്ഥമാക്കുന്ന വിധത്തിൽ ചെറുതും വലുതുമായ ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് സാധ്യതയുള്ള മാസം. റമദാനിന് സദൃശമായി മറ്റൊരു മാസമില്ല. സമയത്തിന് ഏറ്റവും വലിയ പദവിയും അളവറ്റ മൂല്യവുമുള്ള മാസം. ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടാൽ അത് നഷ്ടം തന്നെയാണ്. റമദാനിൽ നഷ്ടപ്പെടുന്നത് ശവ്വാലിൽ നേടിയെടുക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. പദവിയും അതേപോലെ തന്നെ സ്ഥാനമാനങ്ങളും എല്ലാം റബ്ബിന്റെ അരികിൽ ഏറ്റവും കൂടുതലായി നേടിയെടുക്കാൻ ഇതിനേക്കാൾ വലിയൊരു സുവർണവസരമില്ല. അമലുകൾക്കെല്ലാം വലിയ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് റമദാനിന്റെ. പോരിശകൾ അളവറ്റതാണ്, അതിന്റെ മേന്മകൾ എണ്ണമറ്റതാണ്. റമദാനിൽ പ്രാർത്ഥനകൾ പ്രത്യേകമായി സ്വീകരിക്കപ്പെടും, അതേപോലെ ഹൈറുകൾ വഴിഞ്ഞിറങ്ങുകയും ഷെറുകളെല്ലാം തടയപ്പെടുകയും ചെയ്യും. മഴമേഘം അതിവേഗം സഞ്ചരിച്ചു പോകുന്നത് പോലെ നമ്മിൽ നിന്ന് ഈ റമദാനിന്റെ ദിവസങ്ങളും കടന്നുപോകും. നമ്മൾ റമദാനിൽ തുടങ്ങിയിട്ടല്ലേയുള്ളൂ, റമദാനിന് മുതലെടുക്കാൻ ഇനി സമയമുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് സദഖ കൊടുക്കണം, ഖുർആൻ ഓതണം, അതേപോലെ തന്നെ പള്ളിയിൽ സമയം ചെലവഴിക്കണം, ഖിയാമുൽ ലൈൽ ദീർഘമായി നിർവഹിക്കണം,
അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യണം, റമദാൻ ആരംഭിച്ചിട്ടല്ലേയുള്ളൂ എന്ന് കരുതി കാത്തിരിക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളുക. ആകാശത്ത് മഴമേഘങ്ങൾ എത്ര വേഗത്തിലാണ് സഞ്ചരിച്ചൊരു നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക് എത്തുന്നത് എന്നതുപോലെ റമദാൻ നമ്മിൽ നിന്ന് അതിവേഗം നീങ്ങിപ്പോകുമെന്നുള്ളത് മറക്കാൻ പാടില്ല. പിന്നീട് വിരൽ കടിക്കാൻ ഒരവസ്ഥ വരരുത്. സ്വർഗമെന്ന് പറഞ്ഞാൽ അതാണ് റമദാനിൽ റമദാനിന് പകരമായി അള്ളാഹു വാഗ്ദാനം ചെയ്തത്. സ്വർഗമല്ലാതെ റമദാനിനും പ്രതിഫലമായി മറ്റൊന്നുമില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വർഗമെന്നാൽ ഇന്ന റീഹാ ല യൂജദു മിൻ മസീറത്തി 40 സന, മറ്റൊരു റിപ്പോർട്ടിൽ മിൻ മസീറത്തി 70 സന, സ്വർഗത്തിന്റെ സൗരഭ്യം 70 വർഷം അകലെ വരെ എത്തിച്ചേരുമെന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ സ്വർഗത്തിന്റെ സൗരഭ്യം 40 വർഷങ്ങൾ അകലെ, അതായത് സ്വർഗത്തിൽ നിന്ന് വമിച്ചുകൊണ്ടിരിക്കുന്ന സൗരഭ്യമുണ്ടല്ലോ, സുഗന്ധമുണ്ടല്ലോ, അത് 40 വർഷക്കാലം അകലെ, 40 വർഷത്തോളം അതിവേഗം യാത്ര ചെയ്താൽ എവിടെ എത്തിച്ചേരും, അത്രയും ദൂരം വരെ പ്രസരിക്കുന്നതാണ് സ്വർഗത്തിലെ സൗരഭ്യം എന്നാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. റമദാൻ മാസം സമാഗതമായിട്ടും തന്റെ പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതിരിക്കുകയും അഥവാ അതുവഴി നരകമോചനമോ സ്വർഗപ്രവേശനമോ ലഭിക്കാതിരിക്കുകയും ചെയ്തവർ ആരുണ്ടോ അവരുടെ മൂക്ക് മുറിഞ്ഞു പോകട്ടെ എന്നാണ്, അവർ തുലഞ്ഞു പോകട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ നാം മത്സരിക്കേണ്ടത് സ്വർഗത്തിനു വേണ്ടിയാണ്. സ്വർഗത്തിലെ അങ്ങേയറ്റം സൗരഭ്യം പരത്തുന്ന 40 വർഷത്തേക്കും 70 വർഷത്തേക്കും എല്ലാം വഴിഞ്ഞൊഴുകുന്ന സുഗന്ധമാണ് സ്വർഗത്തിലെ പാനീയങ്ങൾക്കുള്ളത്. ഖിതാമുഹു മിസ്ക്, അതിന്റെ സ്വർഗത്തിലെ സുഗന്ധദ്രവ്യങ്ങളുടെ ചഷകങ്ങളുടെ അടപ്പെന്ന് പറഞ്ഞാൽ കസ്തൂരിയാണ്. ആ കസ്തൂരിയുടെ സൗരഭ്യം പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കുന്ന 40 വർഷവും 70 വർഷവും അകലേക്ക് പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ആ സൗരഭ്യം നിറഞ്ഞ സ്വർഗമുണ്ടല്ലോ, ആ വിഷയത്തിൽ മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ. നാം മത്സരിക്കുന്നത് ഏറ്റവും കൂടുതൽ നേടിയെടുക്കുക. എന്താണ് നേടിയെടുക്കേണ്ടത്? സ്വർഗമാണ്. മത്സരത്തിൽ വിജയം എന്താണ്? സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവികൾ, ഏറ്റവും ഉയർന്ന തട്ട്, സ്വർഗത്തിന്റെ മധ്യഭാഗത്തുള്ള ഔന്നത്യത്തിലുള്ള ജന്നാത്തുൽ ഫിർദൗസ് എന്നെ സ്വന്തമാക്കണം. ആ ജന്നാത്തുൽ ഫിർദൗസ് നേടിയെടുക്കാനുള്ള അധ്വാനമാണ് ഈ മത്സരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് കുതിച്ചു വരുവിൻ. വജന്ന, സ്വർഗത്തിലേക്കും. അർദുഹസ് സമാവാതു വൽ അർദ്, സ്വർഗത്തിന്റെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളുടെ വിസ്തൃതിയാണ്. ഒഴിത്തത്തിലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കാണ് സ്വർഗം ഒരുക്കി വെക്കപ്പെട്ടത്. തഖ്വയാർക്കാണ്? നോമ്പ് നോൽക്കുന്നവർക്കാണ് തഖ്വ ലഭ്യമാകുന്നത്. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്, പാപമോചന നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളുടെ വിസ്തൃതിയുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ കുതിച്ചു വരുവിൻ. ആർക്കാണ് സ്വർഗം? ഉഴൈത്തത്തിലില്ലദീന ആമനു ബില്ലാഹി വറുസുലിം, അല്ലാഹുവിലും അവന്റെ റസൂലുമാരിലും വിശ്വസിക്കുന്നവർക്കാണ് അത് ഒരുക്കി വെക്കപ്പെട്ടത്. ദാലിക ഫദലുല്ലാഹി യൂതീഹി മയ്യശാ, അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ അത് നൽകുക. വല്ലാഹു ദുൽ ഫദലിൽ അദീം, അല്ലാഹു അതിമഹത്തായ ഔദാര്യത്തിന്റെ ഉടമസ്ഥനാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, ഈ സ്വർഗം സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടെന്താണ്? അദ്ദേഹത്തിൽ നിന്ന് ഈ തർബിയത്ത് സ്വീകരിച്ച സ്വഹാബത്തിന്റെ നിലപാടെന്താണ്? അദ്ദേഹം പറഞ്ഞു, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റജുലുൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഉഹുദിൻ, ഉഹുദ് യുദ്ധം നടക്കുന്ന ദിവസം ഒരാൾ റസൂലിനോട് ചോദിച്ചു, അറഅയ്ത ഇൻ ഖുതിൽതു ഫഅയ്ന അന, റസൂലേ ഞാനെങ്ങാനും ഈ യുദ്ധത്തിൽ വധിക്കപ്പെട്ടാൽ ഞാൻ എവിടെയാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിൽ ജന്ന, നീ സ്വർഗത്തിലാണ്. ഫഅൽഖാ തമറാതിൻ ഖുന്ന ഫിയദി, തന്റെ കയ്യിലുണ്ടായിരുന്ന കാരക്കയുടെ ചീളുകൾ അദ്ദേഹം വലിച്ചെറിയുകയും സുമ്മ ഖാതല, എന്നിട്ട് അദ്ദേഹം ഉഹദിന്റെ രണാങ്കണത്തിൽ പോരാട്ടം നടത്തുകയും ഹത്താ ഖുതില, വധിക്കപ്പെടുന്നതുവരെ ഷഹീദാകുന്നതുവരെ അദ്ദേഹം പോരാട്ടം നടത്തുകയും ചെയ്തു. അപ്പോൾ സ്വർഗമാണ് തനിക്കുള്ളത് എന്ന് കേട്ടാൽ ഒട്ടും അമാന്തം കാണിക്കാതെ ഏറ്റവും ആദ്യം സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി മത്സര ബുദ്ധിയോടുകൂടി പുറപ്പെടുന്ന സ്വഹാബത്തിനെയാണ് നമുക്ക് പരിചയമുള്ളത്. സഅദ് ബിൻ റബീഉ റളിയല്ലാഹു അൻഹു സംഭവം. അദ്ദേഹത്തെ കുറിച്ച് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യുദ്ധക്കളത്തിൽ സഅദ് എന്തു പറ്റി എന്ന ചോദ്യം ഉന്നയിച്ചു. സയ്യിദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ച് രണാങ്കണത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നു അദ്ദേഹത്തെ കണ്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യുഖരിഹു സലാം, അദ്ദേഹം അവസാന ശ്വാസത്തിലാണ്, അദ്ദേഹം ഏറ്റവും അവസാന ശ്വാസം, ഇനി ജീവൻ പോകാൻ ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 70 വെട്ടുകൾ ഏറ്റിട്ടുണ്ട്. 70 വെട്ടുകൾ ശത്രുവിൽ നിന്നേറ്റ് ഇസ്ലാമിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിക്കുന്നതിന് തൊട്ടു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള സലാം അദ്ദേഹത്തിന് എത്തി. സയ്യിദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിനക്ക് റസൂൽ സലാം പറഞ്ഞിരിക്കുന്നു. ഇന്ന റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖരിയു അലൈക സലാം വയഖൂലു കൈഫ തജിദുക്, നിന്റെ ഇപ്പോഴത്തെ അനുഭവം എന്താണ് എന്ന് റസൂൽ ചോദിച്ചിട്ടുമുണ്ട്. ഖാല, അദ്ദേഹം പറഞ്ഞു, വഅല റസൂലില്ലാഹി സലാം, റസൂലിനും സലാം ഉണ്ടായിരിക്കട്ടെ. ഖുല്ലഹു ഇന്നി അജിദു റീഹൽ ജന്ന, ഞാൻ ഇവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിന്റെ സൗരഭ്യം എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. മരണനേരത്തുള്ള നിന്റെ അനുഭവം എന്തെന്ന് അന്വേഷിക്കാൻ എന്നെ റസൂൽ പറഞ്ഞയച്ചതാണ്. അദ്ദേഹം മരണപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് വഹീ മുഖേന വിവരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പോൾ നിന്റെ അനുഭവം എന്താണ്? ഞാൻ സ്വർഗത്തിന്റെ സൗരഭ്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. വഖുല്ലി ഖൗമിൽ അൻസാർ ലാ ഉദ്റ ലക്കും ഇൻദല്ലാ, അൻസാറുകളായ നിന്റെ സഹോദരങ്ങളോട് പറയണം, അള്ളാഹുവിന്റെ അരികിൽ നിങ്ങൾക്ക് യാതൊരു ഒഴിവ് കഴിവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ റസൂലിലേക്ക് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് നിങ്ങൾ ഒഴിഞ്ഞു മാറുക എന്നത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ അധ്വാനിക്കുന്നവർക്കാണ് സ്വർഗം. അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഈ അനുഭൂതി ഉണ്ടല്ലോ, സ്വർഗത്തിന്റെ ആ സൗരഭ്യത്തിന്റെ അനുഭൂതി ഉണ്ടല്ലോ, അത് നുകരണമെങ്കിൽ ത്യാഗം ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വിട പറയുന്നത് എന്ന് കാണാം. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. സഅദ് ബിൻ റബീഉ റളിയല്ലാഹു അൻഹു വിഷയത്തിൽ ഒരു തർക്കമുണ്ടായി. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കൾ മാത്രമാണ് ബാക്കിയുള്ളത്. ജാഹിലിയ കാലത്ത് നമുക്കറിയാം, പെൺകുട്ടികൾക്ക് സ്വത്ത് കൊടുക്കുന്ന സമ്പ്രദായമില്ല, മറിച്ച് പെൺകുട്ടികളെ അനന്തരം എടുക്കുക എന്ന രീതിയാണ് കാണാൻ സാധിക്കുക. ഒരിക്കലും അവർക്ക് സമ്പാദ്യം വിഹിതമാക്കി കൊടുക്കാറില്ല. അവരാകട്ടെ വളരെ ദരിദ്രാവസ്ഥയിലാണുള്ളത്. തങ്ങളുടെ പിതാവിന്റെ സമ്പാദ്യം മുഴുവൻ പിതാവ് ഇസ്ലാമിലാണ്. അതേപ്രകാരം അതിൽ ഇസ്ലാമിലേക്ക് വന്ന ചില സഹോദരങ്ങളും ഇസ്ലാം സ്വീകരിക്കാത്ത ചില സഹോദരങ്ങളുമുണ്ട്. അവരെല്ലാം പതിവ് പോലെ അദ്ദേഹത്തിന്റെ സ്വത്ത് കൈവശപ്പെടുത്തി. അപ്പോൾ തങ്ങൾ ഇനി പട്ടിണിയിലാണ്, തങ്ങൾക്ക് ആ സ്വത്തിൽ നിന്ന് വല്ലതും ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അവർ വന്നു. അപ്പോഴാണ് ഖുർആൻ അനന്തരാവകാശമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്തു നിസായിലെ ആയത്തുകൾ അവതരിപ്പിച്ചത്. അപ്പോഴാണ് എന്താണ്, ആൺകുട്ടികളില്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമാണ് ഒരു പിതാവിനുള്ളത് എങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗവും ആ പെൺകുട്ടികൾക്ക് കൊടുക്കണം, അതേപോലെ എട്ടിലൊന്ന് ഉമ്മാക്കി കൊടുക്കണം, അതിനുശേഷം ബാക്കിയുള്ളതിൽ മാത്രമേ സഹോദരങ്ങൾക്ക് അവകാശമുണ്ടാവുകയുള്ളൂ എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും അനന്തരാവകാശ നിയമങ്ങൾ കടന്നു വരാൻ കാരണമാവുകയും ചെയ്ത വ്യക്തിയാണ് സഅദ് ബിൻ റബീഉ. അവർ സ്വർഗത്തെ കുറിച്ചുള്ള അവരുടെ താല്പര്യം ദുനിയാവിൽ തന്നെ മരണമടയുമ്പോൾ സ്വർഗത്തിന്റെ സൗരഭ്യം ആസ്വദിക്കാനുള്ള അവരുടെ അസുലഭമായ ആനുകൂല്യങ്ങൾ അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ആരുടെ കരങ്ങളിൽ ആരുടെ വലങ്കരത്തിലാണ് കിതാബ് നൽകപ്പെടുന്നത്? അവൻ പറയും, നിങ്ങളെല്ലാം എന്റെ ഈ രേഖ വായിക്കും. വലത് കൈയിൽ മുന്നിലൂടെ കിതാബ് കിട്ടുന്ന ആളുകൾ തങ്ങളുടെ കർമ്മരേഖ, തങ്ങൾക്ക് സ്വർഗം ഉറപ്പുണ്ടെന്ന് അറിയിക്കുന്ന തങ്ങളുടെ ഇബാദത്തുകളാണ് അതിലുള്ളത്. അതിൽ തൗഹീദുണ്ട്, നിസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, നോമ്പുണ്ട്. നമ്മുടെ ചെറുതും വലുതുമായ മുഴുവൻ നന്മകളും ഇബാദത്തുകളും രേഖപ്പെടുത്തിയ ഏടുകൾ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കും. ഇതാ എനിക്ക് സ്വർഗമുണ്ട്. ഒരു പരീക്ഷയിൽ ജയിച്ച കുട്ടിയുടെ ഒരു സന്തോഷം പോലും നമുക്കറിയാം. എന്നാൽ അതിനേക്കാൾ എത്ര വലിയ സന്തോഷമായിരിക്കും തനിക്ക് സ്വർഗമുണ്ടെന്ന് ഉറപ്പാകുന്ന ആ ഘട്ടം, വലത് കൈയിലൂടെ മുൻഭാഗത്ത് നിന്ന് നാളെ ഏട് വാങ്ങാനുള്ള മഹാഭാഗ്യം ലഭിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും നമ്മുടെ തൗഹീദും അമലു സാലിഹുകളും കാരണമായി അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അത് മഹാഭാഗ്യമാണ്, വലിയൊരു ഭാഗ്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അതെല്ലാവർക്കും കാണിക്കും. ഇങ്ങനെ തന്റെ വിചാരണ കണ്ടുമുട്ടുമെന്ന് ഞാൻ നേരത്തെ കരുതിയിരുന്നു. അതുകൊണ്ട് സംതൃപ്തമായ ജീവിതത്തിലാണ്. സ്വർഗത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ വിശേഷണമാണ് സംതൃപ്തമായ ജീവിതം. ഐശത്തു റാവിയ, ഈ ദുനിയാവിൽ നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിലും ജീവിതം എപ്പോഴും സംതൃപ്തമായി കൊള്ളണം എന്നില്ല. എത്ര കോടികൾ കയ്യിലുണ്ടെങ്കിൽ പോലും എപ്പോഴാണ് നാം യാത്ര ചെയ്യുന്ന വാഹനം എവിടെയെങ്കിലും ചെന്ന് ഇടിഞ്ഞു വീഴുക? അതിൽ നിന്ന് നമ്മൾ നിർഭയരല്ല. ഞാൻ കോടികളുടെ അധിപതിയാണ് എന്നുള്ളത് അപകടങ്ങളിൽ നിന്നോ മരണത്തിൽ നിന്നോ മുക്തനാകാൻ അതൊരു കാരണമല്ല. അതേപ്രകാരം തന്നെ മാറാ രോഗങ്ങളിൽ നിന്ന് കരകയറാൻ ഞാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് എനിക്ക് മാറാവ്യാധികളോ വലിയ രോഗങ്ങളോ വരികയില്ല എന്ന് ആർക്കെങ്കിലും നിർഭയത്വം നടിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ലോകത്തൊരാളും ഒരിക്കലും ദുനിയാവിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നോ വേദനകളിൽ നിന്നോ നഷ്ടങ്ങളിൽ നിന്നോ ഭീതികളിൽ നിന്നോ ഒരിക്കലും മുക്തരല്ല. അതെല്ലാം നമ്മെ ഇന്നല്ലെങ്കിൽ നാളെ കടന്നുകൂടും. എന്നാൽ ഒരിക്കൽ പോലും രോഗമില്ലാത്തത്, ഒരിക്കൽ പോലും ക്ലേശമില്ലാത്തത്, ഒരിക്കൽ പോലും സങ്കടമില്ലാത്തത്, ഒരിക്കൽ പോലും ഭയമില്ലാത്തത് അത് സ്വർഗത്തിൽ മാത്രമാണ്. ആ സ്വർഗം അത് കൃത്യമായും നൽകപ്പെടുന്ന ഏറ്റവും സംതൃപ്തമായ ജീവിതത്തെ കുറിച്ചാണ് വാക്ക് നൽകപ്പെട്ടത്. മറ്റൊരിടത്ത് അമ്മാമൻ ഊത്തിയ കിതാബഹു ബിയമീനി, വലത് കൈയിൽ ആർക്കാണ് കിതാബ് നൽകപ്പെട്ടത്? ഫസൗഫ യുഹാസബു ഹിസാബ യസീറ, ലളിതമായ വിചാരണയാണ് അവർക്കുണ്ടാവുക. വയൻഖലിബു ഇലാഹിലിഹി മസ്റൂറ, സന്തുഷ്ടരായി തങ്ങളുടെ സ്വർഗവാസികളായ കുടുംബാംഗങ്ങളിലേക്ക് ബന്ധുക്കളിലേക്ക് അവർ മടങ്ങിപ്പോകും. നമ്മുടെ യഥാർത്ഥ ബന്ധുക്കൾ ആരെന്നറിയണമെങ്കിൽ സ്വർഗത്തിലെത്തണം. ഇവിടെയുള്ള ബന്ധുക്കൾ അവിടെ ബന്ധുക്കളായിക്കൊള്ളണം എന്നില്ല. തൗഹീദിന്റെ അടിത്തറയിൽ മരണപ്പെട്ടവർ മാത്രമാണ് നമുക്ക് ബന്ധുക്കളായി ഉണ്ടാവുക. നേരെ മറിച്ച് ഷിർക്കിൽ മരണപ്പെട്ടവരാണെങ്കിൽ സ്വന്തം പിതാവാണെങ്കിലും സ്വന്തം മക്കളാണെങ്കിലും പിതാവാണ് എന്ന ഒരു ആർദ്രത ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകില്ല. മകനാണ്, മകളാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, സഹോദരനാണ്, സഹോദരിയാണ്, ഈ നിലക്കുള്ള വികാരങ്ങളൊന്നും സ്വർഗത്തിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ നരകത്തിലാണല്ലോ എന്ന് കരുതി ദുഃഖിക്കേണ്ട. ദുഃഖത്തിന്റെ ലാഞ്ചന പോലും സ്വർഗത്തിലൊരാൾക്കും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ആ ഒരവസ്ഥയിൽ ബന്ധുക്കളിലേക്ക് സന്തുഷ്ടരായി മടങ്ങിച്ചെല്ലാൻ പറ്റും എന്ന് ഖുർആൻ ചെറിയ അധ്യായങ്ങളെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനരികിലൂടെ നടന്നു വരികയായിരുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, സബഖൽ മുഫരിദൂൻ, വേറിട്ട് നിൽക്കുന്ന ആളുകൾ മുന്നിലെത്തി അഥവാ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഖാലു, അവർ ചോദിച്ചു, മനിൽ മുഫരിദൂന യാ റസൂലല്ലാ, ആരാണ് മുഫരിദുകൾ അല്ലാഹുവിന്റെ റസൂലേ? അസാഖിറൂൻ അല്ലാഹ കസീറം വസാഖിറാത്, ധാരാളമായി അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരും ധാരാളമായി അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും. ദിക്റുകളിൽ, ഖുർആൻ പാരായണത്തിൽ, ഇസ്ലാമിന്റെ ദഅവത്ത്, അത് പറഞ്ഞു കൊടുക്കുന്നതിൽ, അത് കേൾക്കുന്നതിൽ, അത് പഠിക്കുന്നതിൽ, പഠിപ്പിക്കുന്നതിൽ, അങ്ങനെ അള്ളാഹുവിന്റെ ദിക്റിലായിരിക്കുന്നവരാരാണോ അവരാണ് വേറിട്ട് നിൽക്കുന്നവർ, അവരാണ് മുന്നിലെത്തിയത്, അവരാണ് സ്വർഗത്തിലെത്തിയത് എന്ന് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി ഉരിസത് ലഹു നഖലത്തുൻ ഫിൽ ജന്ന, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്ന് ഉരുവിട്ടാൽ അവനെ ആ സമയത്ത് സ്വർഗത്തിൽ ഒരു ഈത്തപ്പന നട്ടുപിടിപ്പിക്കപ്പെട്ടു. ഈ സമയത്ത് സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്ന് പറയുമ്പോൾ നമുക്കായി ഒരു ഈത്തപ്പന നട്ടുപിടിപ്പിക്കപ്പെടും. മറ്റേത് കാലത്തേക്കാളുമേറെ റമദാനിലാണ് നാം ദിക്റുകൾ വർദ്ധിപ്പിക്കുക, റമദാനിലാണ് നാം ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക, റമദാനിലാണ് നാം സദഖകൾ വർദ്ധിപ്പിക്കുക, റമദാനിലാണ് നാം സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. ഇങ്ങനെ ഓരോ ഇബാദത്തുകൾ നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആ ഇബാദത്തുകൾ ചെയ്യുന്ന മാത്രയിൽ തന്നെ അതാത് സമയത്ത് നമുക്കായി സ്വർഗത്തിൽ, സ്വർഗത്തിലെ മരങ്ങളും ചെടികളും കനികളും കൊട്ടാരങ്ങളും എല്ലാം നമുക്ക് വേണ്ടി ആ സമയത്ത് പടുത്തുയർത്തപ്പെട്ടുകൊണ്ടിരിക്കും. റമദാനിലാണ് ഓരോ മുഅ്മിനിന്റെയും സ്വർഗങ്ങൾ ഇങ്ങനെ ഏറ്റവും കൂടുതലായി അലങ്കരിക്കപ്പെടുക എന്ന് പൂർവികർ പറയാനുള്ള കാരണവും അതാണ്. ഇവിടെ എത്രമാത്രം നഷ്ടപ്പെട്ടാലാണ് ഒരു ചെടിയിൽ നമുക്ക് മുതലെടുക്കാൻ കഴിയുക, എത്രമാത്രം കഷ്ടപ്പെടണം, ഒരു ചെടിയോ മരമോ നമ്മൾ നട്ടുപിടിപ്പിക്കണം, അതിൽ വെള്ളമൊഴിക്കണം, വളമിടണം, അതിനെ പരിശോധിക്കണം, കള പറിച്ചെടുക്കണം, എന്നിട്ട് എത്ര കഴിഞ്ഞാലാണ്, ഏതാനും മാസങ്ങൾ കഴിഞ്ഞാലാണ് ഒരു ചെടിയിൽ നിന്നും ഒരു മരത്തിൽ നിന്നും നമുക്കതിന്റെ ഫലങ്ങൾ സ്വന്തമാക്കാൻ കഴിയുക. എന്നാൽ നാം ഒരു ദിക്ര ചെല്ലുമ്പോൾ സ്വർണത്തിന്റെ കാണ്ഡങ്ങളുള്ള മരങ്ങളായി അത് സ്വർഗത്തിൽ നട്ടുമുളച്ചു കഴിഞ്ഞു. ഇപ്പോൾ നാം ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അത് സ്വർഗത്തിലെ അത്ഭുതകരമായി നാളെ നമുക്ക് വിളവുകളും കനികളും സൗരഭ്യവും തരാനുള്ള ഒരു വൃക്ഷമായി അവിടെ അത് വളർന്നു കഴിഞ്ഞു. സ്വർഗത്തിലെ സുഗന്ധ വൃക്ഷങ്ങൾ ഓരോന്നും നമുക്ക് വേണ്ടി മുളപ്പിക്കപ്പെടുന്നത് നമ്മുടെ ദിക്റുകൾ കാരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ദിക്റുകൾ ചൊല്ലാൻ നേരമില്ലേ? ഈ റമദാൻ മാസത്തിലും രാവിലത്തെ ദിക്റുകൾ മറന്നുപോയവർ, വൈകുന്നേരത്തെ ദിക്റുകളെ കുറിച്ച് ഓർമ്മയില്ലാത്തവർ അലസരായും ക്ഷീണിച്ചും ഉറങ്ങിയും നേരം പോക്കിയും അതേപോലെ തന്നെ ടെലിഫോണിൽ സമയം ചെലവഴിച്ചും അങ്ങനെ നീങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് ചെടികൾ നട്ടുപിടിപ്പിക്കാൻ, സ്വർഗത്തിലെ കണികൾ ഉറപ്പുവരുത്താൻ, സ്വർഗത്തിലേക്ക് ബംഗ്ലാവുകളും കൊട്ടാരങ്ങളും നമുക്കായി നിർമ്മിക്കപ്പെടാൻ ഈ റമദാനിൽ നമുക്ക് അല്ലാഹു തന്ന വളരെ വേഗത്തിൽ നമ്മുടെ മുന്നിൽ നിന്ന് നീങ്ങിപ്പോയി കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭമല്ലാതെ ഇതുപോലെ മറ്റൊരു സന്ദർഭം എപ്പോഴാണ് കിട്ടുക? നാളെ ഒരിക്കലും ഖേദിക്കാൻ ഇടവരരുത്. നാളേക്ക് വേണ്ടി സമ്പാദിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും നാളെ ഖേദിക്കേണ്ടി വരും. അൻതഖൂല നഫ്സുൻ, ഓരോ നഫ്സും പറയുക എന്നതാണ് ആ ഖേദം. എന്താണ് പറയുക? യാ ഹസറത്ത, എന്റെ കഷ്ടമേ, അലാ മാ ഫറത്തു, ഞാൻ വീഴ്ച വരുത്തി, ഞാൻ ഉപേക്ഷ വരുത്തി. ഏത് വിഷയത്തിൽ? ഫീജമ്പില്ല, അല്ലാഹുവിന്റെ ഭാഗത്ത്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് എനിക്കൊരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ അവൻ തന്ന അവസരങ്ങളെല്ലാം ഞാൻ പാഴാക്കി കളഞ്ഞു. വൈങ്കുന്തു ലമിനസ് സാഹിരീൻ, അങ്ങനെ ഞാൻ നിന്ദ്യനായി പോയി, ഞാൻ ഇന്നിതാ ഒന്നുമില്ലാത്തവനായി. നാളെ വിചാരണയുടെ ഘട്ടം വരുമ്പോൾ അതേപോലെ ഖബറിൽ നമ്മൾ ആത്മാവ് തിരിച്ചു നൽകപ്പെടുകയും മുൻഗണന കയറി കടന്നു വരികയും ചെയ്യുമ്പോൾ അമലുകൾ കൂടെ ആശ്വാസത്തിന് കടന്നു വരാനില്ലാതെ വേവലാതിപ്പെടുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് സൂറത്തു സുമറിലെ 56-ാമത്തെ ആയത്തിൽ പറയുന്നത്. കഷ്ടം തന്നെ, അള്ളാഹുവിന്റെ പക്കൽ എനിക്ക് നേടിയെടുക്കേണ്ടതിന് അള്ളാഹു തന്ന അവസരങ്ങളെല്ലാം ഞാൻ വീഴ്ച വരുത്തിയല്ലോ എന്ന് നാളെ വിചാരണയുടെ വേളയിൽ ഖേദിച്ചു പറയുന്നൊരു അവസരമുണ്ടാകും. അതില്ലാതിരിക്കണമെങ്കിൽ, ഖേദിക്കാനിടവരാതിരിക്കണമെങ്കിൽ ഇവിടെ നാം അത് മുതൽ എടുക്കണം എന്നർത്ഥം. സ്വർഗം സത്യമാണ്. അബൂഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, ലമ്മാ ഖലഖല്ലാഹുൽ ജന്നത ഖാല ജിബ്രീൽ, സ്വർഗം സൃഷ്ടിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഇദ്ഹബ് ഫൻദുർ ഇലൈഹാ ഫദഹബ ഫനദറ ഇലൈഹാ. ജിബ്രീലിനോട് പറഞ്ഞു, നീ സ്വർഗത്തിലേക്ക് പോവുക, സ്വർഗം നോക്കി കാണുക. അങ്ങനെ അദ്ദേഹം പോയി, സ്വർഗം നോക്കി കണ്ടു. സുമ്മ ജാ, എന്നിട്ട് തിരിച്ചു വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഐ റബ്ബി ബഇസ്സതിക, റബ്ബേ നിന്റെ കരുത്ത് തന്നെയാണ് സത്യം, നിന്റെ ഇസ്സത്ത് തന്നെയാണ് സത്യം. ലാ യസ്മൗ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹ, ഏതൊരാൾ സ്വർഗത്തെ കുറിച്ച് കേൾക്കുന്നുവോ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല. സ്വർഗത്തെ കുറിച്ച് കേൾക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. അത്രമാത്രം മനോഹരമാണ് സ്വർഗം, അത്രമാത്രം അനുഭൂതികൾ നിറഞ്ഞതാണ് സ്വർഗം, അത്രമാത്രം ആനന്ദദായകമാണ് സ്വർഗം. സുമ്മ ഹഫഹാ ബിൽ മകാരിഹ്, പിന്നെ സ്വർഗത്തെ ത്യാഗങ്ങൾ വരെയും ചെയ്തു. അതായത് ത്യാഗം ചെയ്യുന്നവർക്ക് മാത്രമേ സ്വർഗമുള്ളൂ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, യാ ജിബ്രീൽ, ഓ ജിബ്രീലേ, ഇദ്ഹബ് ഫൻദുർ ഇലൈഹാ, നീ ഒന്നുകൂടി സ്വർഗത്തിലേക്ക് പോവുക, എന്നിട്ട് ആ സ്വർഗം നീ നോക്കിക്കാണുക. ഫദഹബ ഫനദറ ഇലൈഹാ, രണ്ടാമതും അദ്ദേഹം പോയി സ്വർഗം നോക്കിക്കണ്ടു. ഇപ്പോൾ അദ്ദേഹം സ്വർഗം മാത്രമല്ല കണ്ടത്, സ്വർഗത്തെ പൊതിഞ്ഞു നിൽക്കുന്ന ത്യാഗം. സ്വർഗം കിട്ടണമെങ്കിൽ തൗഹീദ് വേണം, നിസ്കാരം വേണം, നോമ്പ് വേണം, സകാത്ത് വേണം, ഖുർആൻ പാരായണം വേണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, ഹജ്ജും ഉംറയും ചെയ്യണം. അങ്ങനെ നന്മകൾ ചെയ്യുന്ന, ത്യാഗം ചെയ്തുകൊണ്ട് വിഷമിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന, ഇബാദത്തുകൾ ചെയ്യുന്ന, അമലുസ്വാരികൾ ചെയ്യുന്ന ആളുകൾക്കല്ലാതെ സ്വർഗമില്ല എന്ന കാര്യം ജിബ്രീൽ അലൈഹിസ്സലാം കണ്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് റബ്ബിനോട് പറഞ്ഞു. സുമ്മ ജാഅ ഫഖാല, അദ്ദേഹം പിന്നീട് വന്നു, എന്നിട്ട് പറഞ്ഞു, ഐ റബ്ബി വഇസ്സതിക ലഖദ് ഖശീതു അല്ലാ യദ്ഖുലഹാ അഹദുൻ, റബ്ബേ നിന്റെ ഇസ്സത്താണ് പ്രതാപമാണേ സത്യം, നിന്റെ ശക്തിയാണേ സത്യം, ഞാൻ ഭയപ്പെട്ടുപോയി, ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന്. ഇങ്ങനെയാണെങ്കിൽ ആര് സ്വർഗത്തിൽ പ്രവേശിക്കും? ഈ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ആളുകൾ അലസന്മാരും മടിയന്മാരും സുഖിയന്മാരുമായിരിക്കും. ദുനിയാവിന്റെ നിമിഷ നേരത്തെ തൽക്കാല ആസ്വാദനങ്ങൾക്ക് വേണ്ടി സ്വർഗത്തെ മറക്കുന്നവരും സ്വർഗത്തിന് വേണ്ടി അത് സ്വന്തമാക്കാൻ അള്ളാഹു നൽകുന്ന അവസരങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നവരുമായിരിക്കും എന്ന് അന്ന് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം റബ്ബിനോട് പറയുകയുണ്ടായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ജാബിർ റളിയല്ലാഹു പറഞ്ഞു, അദ്ദേഹത്തിന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലാ യുസ്അലു ബിവജ്ഹില്ലാ ഇല്ലാൽ ജന്ന, അല്ലാഹുവിന്റെ വജ്ഹു മുഖേന സ്വർഗമല്ലാതെ ചോദിക്കപ്പെടരുത്. സ്വർഗത്തിന്റെ പ്രത്യേകത അതാണ്, അല്ലാഹുവേ നിന്റെ വജ്ഹു മുഖേന എനിക്ക് സ്വർഗം തരയണമേ എന്ന് പറയാം. അലാ സുറുരിം മൗദൂന മുത്തഖീന അലൈഹാ മുത്തഖാബിലീൻ, അലങ്കരിച്ച് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന കട്ടിലുകൾ, അതേപോലെ അതുപോലെ തന്നെ അതിലവർ ചാരിയിരുന്ന് അഭിമുഖമായി കഴിച്ചുകൂട്ടും. യതൂഫ് അലൈഹിം വിൽദാൻ മുഖല്ലദൂൻ, അനശ്വരത നൽകപ്പെട്ട ബാലസേവകന്മാർ അവർക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ, തെളിനീരിൽ നിന്നുള്ള ചഷകങ്ങളും വാൽക്കിണ്ടികളും അതേപോലെ തന്നെ കോപ്പുകളുമായി അവർക്ക് രുചികരമായ പാനീയങ്ങളുമായി അനശ്വരത്വം നൽകപ്പെട്ട ബാലസേവകന്മാർ സ്വർഗത്തിൽ അവരുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് പരിചയപ്പെടുത്തി. സ്വർഗത്തെ വിശേഷിപ്പിച്ചത് മാലായിനുൻ റഅത് വലാ ഉദുനുൻ സമിയത് വലാ ഖത്റ അലാ ഖൽബി ബശർ, ഒരു കണ്ണും കാണാത്തത് ഒരു കാതും കേൾക്കാത്തത് ഒരു മനുഷ്യന്റെ ഭാവനയിലും വിരിയാത്തത് എന്നാണ്. വലക്കും ഫിയാ മാ തസ്തഹി അൻഫുസുക്കും, നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെയുണ്ട്. വലക്കും ഫിയാ മാ തദ്ദഊൻ, നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നതും നിങ്ങൾക്ക് അവിടെയുണ്ട്. നുസുലം മിൻ ഗഫൂരി റഹീം, എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനായ എല്ലാ കാരുണ്യവും നൽകുന്നവനായ റബ്ബിന്റെ അരികിൽ നിന്നുള്ള സൽക്കാരം. എപ്പോഴാണ് പാപങ്ങൾ പൊറുക്കപ്പെടേണ്ടത്, എപ്പോഴാണ് കാരുണ്യം സ്വന്തമാക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ റബ്ബ് തരുന്ന ഈ റമദാൻ പോലുള്ള സുവർണാവസരങ്ങളിൽ ഈ സമയത്താണ് നമ്മൾ പാപമോചനം നേടിയെടുക്കേണ്ടത്. റബ്ബ് അളവില്ലാതെ പാപം പൊറുക്കുന്നവനാണ്. അളവില്ലാതെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടിയാണ് ഈ മാസം അല്ലാഹു പ്രത്യേകമായി നിർണയിച്ചു. ഇത് പാപമോചനത്തിന്റെ മാസമാണ്. പാപമോചനത്തിലേക്ക് നിങ്ങൾ അങ്ങേയറ്റം കുതിച്ചു വരണമെന്ന് പഠിപ്പിച്ചതിന്റെ പൊരുൾ അതാണ്. പകൽ പാപം ചെയ്യുന്നവന്റെ പാപങ്ങൾ പൊറുക്കാൻ രാത്രി സമയത്ത് കൈനീട്ടിയിരിക്കുകയാണ് അല്ലാഹു. രാത്രി പാപം ചെയ്യുന്നവന്റെ പാപം പൊറുക്കാൻ പകൽ സമയത്ത് കൈനീട്ടിയിരിക്കുകയാണ് അല്ലാഹു. അതുകൊണ്ട് അല്ലാഹുവേ പാപം പൊറുക്കണേ എന്ന് മനസ്സറിഞ്ഞു പറയുകയും ആ പാപത്തെ ഉപേക്ഷിക്കുകയും പകരമായി പിന്നാലെ നന്മകൾ കൊണ്ടുവരികയും ചെയ്ത് നന്മകളിലൂടെ പാപമോചനത്തിലൂടെ സ്വർഗം ഉറപ്പു വരുത്താനുള്ള ബാധ്യത നമുക്കുണ്ട്. എല്ലാ മനസ്സുകളും കൊതിക്കുന്നത്, എല്ലാ കണ്ണുകൾക്കും ആനന്ദം പകരുന്നത്, നയനാനന്ദകരമായ കാഴ്ചകളും മനസ്സിന്റെ കൊതി ശമിപ്പിക്കുന്ന ആസ്വാദ്യ വിഭവങ്ങളും നിങ്ങൾക്ക് അവിടെയുണ്ട്. വാൻതും ഫിഹാ ഖാലിദൂൻ, നിങ്ങൾ അവിടെ അനശ്വരരായിരിക്കും. ഈ സ്വർഗം സത്യമാണ്. ഈ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നരകമോചനം നിർബന്ധമാണ്. നരകമോചനം ലഭിക്കണമെങ്കിൽ പാപമോചനം ഉണ്ടായേ മതിയാകും. പാപമോചനം ഉണ്ടാകണമെങ്കിൽ അല്ലാഹു നൽകുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തണം. ഉള് റമദാൻ അതിന്റെ അടുത്ത റമദാൻ വരെയുള്ള വലിയ വലിയ പാപങ്ങളെ മായ്ച്ചു കളയും. മൻ സ്വാമ റമദാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ആരെങ്കിലും ഈമാനോടെയും പ്രതിഫലേച്ഛയോടെയും നോമ്പെടുത്താൽ, റമദാനിൽ നോമ്പെടുത്താൽ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു. വമൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ആരെങ്കിലും റമദാനിൽ ഖിയാമ നിർവഹിച്ചാൽ, രാത്രി നിസ്കാരം തറാവീഹ് നിസ്കരിച്ചാൽ കഴിഞ്ഞുപോയ അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു. ഈ റമദാൻ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. പ്രവർത്തിക്കേണ്ട സമയമാണ്. ഏറ്റവും ചെറിയ ഒരു പ്രവർത്തനം പോലും വലിയൊരു പ്രതിഫലമായി ഓരോ സെക്കൻഡുകളിലും നമുക്ക് വേണ്ടി സ്വർഗത്തിലെ നിധി പേടകങ്ങൾ നിറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കായി അവിടെ കൊട്ടാരങ്ങൾ പണിതീർക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമുക്കായി സുഗന്ധ വൃക്ഷങ്ങൾ അവിടെ മുളച്ചു പൊങ്ങിക്കൊണ്ടേയിരിക്കും. അതിന് ഈ റമദാനിന് തുല്യമായി മറ്റൊന്നും നമ്മുടെ അരികിലില്ല. സ്വർഗം സത്യമാണ്. റമദാനുകാർക്ക് വേണ്ടി മാത്രമായി റയ്യാൻ എന്ന കവാടം സ്വർഗത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും സത്യമാണ്. ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ സുഗന്ധപൂരിതമായ അനശ്വര സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നമ്മുടെ ഇബാദത്തുകൾ കാരണമായി പ്രദാനം ചെയ്യുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ല അല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ്, ഊസീകും സാനിയം വഇയ്യായ ബിതഖ്വല്ലാ. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗത്തിൻ്റെ മണ്ണ് കസ്തൂരിയാണ്. അവിടുത്തെ ചരൽക്കള്ളുകൾ രത്നങ്ങളും പവിഴങ്ങളുമാണ്. സ്വർഗത്തിൻ്റെ മേൽപ്പുര അള്ളാഹുവിൻ്റെ അർശാണ്. സ്വർഗത്തിൻ്റെ ഇഷ്ടികകൾ അത് സ്വർണവും വെള്ളിക്കട്ടകളും സ്വർണക്കട്ടകളുമാണ്. അതിനെ സിമെന്റായിട്ട് കുങ്കുമമാണ്, കസ്തൂരിയുടെ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ഈ ഹൃദ്യമായ സ്വർഗം, അതിവിശിഷ്ടമായ കനികൾ, രുചികൾ മാറിക്കൊണ്ടിരിക്കുന്ന തേനിനേക്കാൾ മധുരമുള്ളതും പാലിനേക്കാൾ വെളുപ്പുള്ളതുമായ അരുവികൾ, ഇങ്ങനെയുള്ള വ്യത്യസ്ത വ്യത്യസ്തമായ സൗകര്യങ്ങളും അനുഭൂതികളും നിറഞ്ഞു നിൽക്കുന്ന ആ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി ഒരു മുഅ്മിൻ ഏറ്റവും കൂടുതൽ
കൂടുതൽ ഉത്സാഹിക്കേണ്ടത്. ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ ഉൾക്കൊള്ളുന്ന റമദാനിന്റെ ഓരോ സെക്കൻഡുകളിലുമാണ്. അതിന്റെ പകലുകളും അതിന്റെ രാവുകളും നമ്മൾ പാഴാക്കാൻ പാടില്ല. റമദാനിൽ നമ്മൾ വിശ്രമിക്കുന്നത് പോലും ആ വിശ്രമം കഴിഞ്ഞുള്ള ഇബാദത്തുകൾ സജീവമാക്കാനാണ്. നമ്മുടെ ഉറക്കം വർദ്ധിപ്പിക്കേണ്ട നാളുകളല്ല ഇത്. വിശ്രമവും അലസതയും വർദ്ധിപ്പിക്കേണ്ട നാളുകളല്ല. യുദ്ധം ചെയ്യാൻ പോലും സഹാബത്തിന് രംഗത്തിറങ്ങാൻ ആവേശമുണ്ടായിരുന്ന തന്റെ ഇടം അത് റമദാനിലാണ്. കാരണം റമദാനിലെ ജിഹാദ് അതിന്റെ പുണ്യം അവർക്കറിയാം. റമദാനിലെ ഇബാദത്തുകൾ അതിന്റെ പുണ്യം അവർക്കറിയാം. അതൊരിക്കലും നമ്മൾ പാഴാക്കരുത്. അതിൽപ്പെട്ടതാണ് സദഖ. റമദാനിൽ ഏറ്റവും വലിയ പുണ്യം കിട്ടുന്നത് ഒന്ന് സദഖയിലൂടെയാണ്. റമദാനിലെ സദഖ ഏറ്റവും പുണ്യമാണെന്ന് പറയാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലേതിനേക്കാൾ കൂടുതലായി മറ്റൊരു കാലഘട്ടത്തിലും സദഖ നൽകിയിട്ടില്ല എന്നതാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദ അന്നാസി ബിൽ ഖൈർ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു റസൂലുള്ളാ സമ്പാദ്യവുമായി ഉദാരമതിയാകുമായിരുന്നു. വകാന അജ്വദു മാ യകൂനു ഫി റമദാന ഹീന യൽഖാഹു ജിബ്രീൽ. റമദാനിൽ ഖുർആൻ ഓതി കേൾക്കാൻ വേണ്ടി ജിബ്രീൽ വരുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉദാരനാകാറുണ്ടായിരുന്നത്. വകാന ജിബ്രീലു അലൈഹി സലാം യൽഖാഹു കുല്ല ലൈലത്തിൻ ഫി റമദാൻ. റമദാനിലെ എല്ലാ രാത്രിയും അദ്ദേഹത്തിന്റെ അരികിൽ ജിബ്രീൽ വന്ന് കണ്ടുമുട്ടും. ഹത്താ യൻസലിഹ്, ആ റമദാന്റെ രാത്രി തീർന്നു പോകുന്നത് വരെ, അത് കടന്നു പോകുന്നത് വരെ ജിബ്രീൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. യാരിദു അലൈഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ. ആ രാത്രി മുഴുവൻ, അതുവരെ അവതരിച്ച മുഴുവൻ ഖുർആൻ ആയത്തുകളും ജിബ്രീൽ അലൈഹി സ്വലാമിന് റസൂലുള്ളാഹി ഓതി കൊടുക്കും. ഫൈദാ ലഖിയഹു ജിബ്രീലു അലൈഹി സലാം, അങ്ങനെ നബിയെ ജിബ്രീൽ കാണുന്ന ആ സന്ദർഭത്തിൽ കാന അജ്വദ ബിൽ ഖൈർ മിനർ റീഹിൽ മുർസലാം, ആ രാത്രിയിൽ നബി അടിച്ചു വീശുന്ന കാട്ടിനെക്കാളും ഉദാരമതിയാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ ഇങ്ങനെ കാറ്റത്ത് പറന്നു പോകുന്നത് പോലെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന്റെ പൊതിയിൽ നിന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും അത് പാപങ്ങളിലേക്കും അയൽക്കാരിലേക്കും അഗതികളിലേക്കും ഇങ്ങനെ അതിവേഗത്തിൽ സഞ്ചരിക്കുമായിരുന്നു റമദാനിൽ. നമ്മുടെ റമദാനിൽ ഒരു ദിവസം പോലും ഒരു സദഖയെങ്കിലും നൽകാത്ത ഒരു രാവ് ഒരു പകൽ നമുക്ക് കടന്നു പോകാൻ പാടില്ല. പല നിലക്കും ഒന്ന് സദഖയായി നമുക്ക് നൽകാം, രണ്ടാമതായി നോമ്പ് മുറിപ്പിക്കാം. മൻ ഫത്തറ സ്വായിമൻ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ മുറിപ്പിച്ചാൽ നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള ഭക്ഷണം അവന് വേണ്ടി ഒരുക്കി കൊടുത്താൽ കാന ലഹു മിസ്ലു അജ്രിഹി, അവന് തുല്യമായ ഒരു പ്രതിഫലമുണ്ട്. ഖൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വായിമി ശയ്യാ, നോമ്പുകാരന്റെ പ്രതിഫലത്തിൽ ഒട്ടും കുറയാതെ അവനെ നോമ്പ് മുറിപ്പിച്ചവന് ആ നേരത്ത് ഭക്ഷണം തയ്യാറാക്കി കൊടുത്തവന് അതേപോലെ തുല്യമായ ഒരു നോമ്പിന്റെ പ്രതിഫലം ഉണ്ട് എന്ന് പരിചയപ്പെടുത്തിയത് കാണാൻ സാധിക്കും. മാ നഖസത സദഖത്തു മിമ്മാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ സ്വഹീ മുസ്ലിമിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖ ഒരാളുടെ ധനത്തിലും കുറവ് വരുത്തിയിട്ടില്ല. സദഖ കൊടുക്കാനുള്ള നമ്മുടെ മടി, എന്റെ കീശയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊടുക്കുന്നത് അത് തീർന്നു പോകുമെന്ന ധാരണയാണ്, ഇല്ല, സദഖ നിങ്ങളുടെ ആവശ്യങ്ങളിൽ കുറവ് വരുത്തുകയില്ല. സദഖ നൽകി എന്നതുകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആവശ്യം നിഷേധിക്കപ്പെടുകയില്ല. സദഖ സമ്പാദ്യത്തിൽ കുറവ് വരുത്തുന്നില്ല. വമാ സാദല്ലാഹു അബദൻ ഇല്ലാ ബിഅഫവിൻ, വിട്ടുവീഴ്ച കൊണ്ട് ഒരു അടിമക്ക് ഇല്ല ഇസ്സൻ, അന്തസ്സല്ലാതെ അല്ലാഹു വർദ്ധിപ്പിക്കും. സദഖയോടൊപ്പം വിട്ടുവീഴ്ച ഉണ്ടാകണം. വമാ തവാളഹുൽ ഇല്ലാ റഫഅഹുല്ലാഹ്, അല്ലാഹുവിനു വേണ്ടി വിനയം കാണിക്കുന്നവൻ ആരാണോ അവനെ അല്ലാഹു അവന്റെ പദവി ഉയർത്താതിരിക്കില്ല. അപ്പോൾ നമ്മുടെ സദഖ ഒരിക്കലും സ്വത്തിൽ കുറവ് വരുത്തുന്നില്ല. നമുക്ക് എപ്പോഴെല്ലാം എവിടെയെല്ലാം എങ്ങനെയെല്ലാം സ്വത്ത് വന്നു ചേരണമെന്നതും അല്ലാഹുവിന്റെ തീരുമാനമാണ്. സ്വത്ത് നൽകുന്നവർക്ക് അവരിച്ഛിക്കാത്ത വഴിയിലൂടെ സ്വത്ത് വന്നു ചേരും എന്നതാണ്. ധർമ്മം ചെയ്യുന്ന ആളുകൾക്ക് ധാരാളമായി പിന്നാലെ സമ്പാദ്യം നൽകിക്കൊണ്ടിരിക്കണമെന്ന് ആ നേരത്ത് ഒരു മലക്ക് ദുആ ചെയ്യും. എന്നാൽ സ്വത്ത് സദഖ കൊടുക്കേണ്ട. സദഖയ്ക്ക് ഏറ്റവും വലിയ പുണ്യം കിട്ടുന്ന സദഖ ആവശ്യമുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരിക്കെ സദഖ നൽകാതെ ആ സ്വത്തിനെ പിടിച്ചു വെക്കുന്ന പിശുക്കന്മാരായ ആളുകൾ, അല്ലാഹുമ്മാ അഅ്തി മുംസികൻ തലഫാം, സ്വത്ത് കയ്യിലുണ്ടായിട്ടും പിടിച്ചു വെക്കുന്ന പിശുക്കന് നീ ആ സ്വത്തിൽ നാശം കൊടുക്കണമേ, അവന്റെ സ്വത്ത് അവന് പ്രയോജനപ്പെടാൻ പോകുന്നില്ല എന്നർത്ഥം. അങ്ങനെ മലക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്നാണ്. അയ്യുമാ മുഅ്മിനിൻ അതാമ മുഅ്മിനൻ അലാ ജൂഇൻ അതാമഹുല്ലാഹു മിൻ സിമാരിൽ ജന്ന, ഏതൊരു മുഅ്മിൻ വിശക്കുന്ന ഒരു വ്യക്തിക്ക് ഭക്ഷണം നൽകുന്നുവോ സ്വർഗത്തിന്റെ കണികളിൽ നിന്ന് അല്ലാഹു അവനെ ഭക്ഷിപ്പിക്കുന്നതാണ്. വമൻ സഖാ മുഅ്മിനൻ അലാ ലമഇൻ സഖാഹുല്ലാഹു മിൻ റഹീഖിൽ മഖ്തൂം, ആരൊരു സത്യവിശ്വാസിക്ക് ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നുവോ അവന് അല്ലാഹു മുദ്ര വെക്കപ്പെട്ട രുചികരമായ ഹൃദ്യമായ സ്വർഗത്തിലെ കള്ളിന്റെ നീരിൽ നിന്ന് അവർക്ക് കുടി വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് പരിചയപ്പെടുത്തി. അതുകൊണ്ട് നാം സദഖകൾ വർദ്ധിപ്പിക്കണം. എവിടെയാണ് സദഖ കൊടുക്കേണ്ടത്? ഏറ്റവും ആദ്യമായി തൗഹീദുള്ള നമ്മുടെ അടുത്ത ബന്ധുക്കൾ, രക്തബന്ധമുള്ളവർ, സഹോദരങ്ങൾ, ഏറ്റവും അടുത്ത ബന്ധു, നിങ്ങൾ ബന്ധമുള്ളവരിൽ നിന്ന് ആരംഭിക്കണം. കുടുംബങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് സദഖ നൽകാൻ ഈ റമദാനിൽ ആരും മറന്നു പോകരുത്. എല്ലാ ദിവസവും ഇന്നത്തെ എന്റെ സദഖ ഞാൻ എവിടെയാണ് നൽകിയത് എന്ന് ചിന്തിക്കാതെ കടന്നു പോകരുത്. റമദാനിൽ ഖുർആൻ ഓതുന്നത് പോലെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് സദഖ. രണ്ടാമതായി ഏതൊരു മുഅ്മിനും അയൽപക്കത്തും മറ്റുമുള്ള എല്ലാ മുഅ്മിനും സദഖ കൊടുക്കണം. മൂന്നാമതായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം സദഖ നൽകണം. പ്രത്യേകിച്ചും നമ്മുടെ ഇത്തരം സംവിധാനങ്ങൾ, ഇവിടെയുള്ള നമ്മുടെ ഈ പള്ളി, ഈ പള്ളിയുടെ പ്രവർത്തനങ്ങൾ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ട്. അതേപോലെ ഇൻഷാല്ലാ വ്യത്യസ്തമായ ദഅവാ സംരംഭങ്ങളും പഠന സംവിധാനങ്ങളും വൈകാതെ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ തയ്യാറായി വരും. ഇസ്ലാമിന്റെ ശരിയായ തനതായ കളങ്കമില്ലാത്ത സലഫിയത്തിന്റെ ആശയം അത് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഒരു കേന്ദ്രമായിട്ടാണ് നമ്മുടെ ഈ പള്ളി ഇവിടെ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഈ ഭവനം, ഇതിന്റെ മുന്നോട്ടുള്ള മെയിൻ്റനൻസുകൾ ായി നമുക്ക് പല നിലക്കുള്ള സഹായങ്ങളും ആവശ്യമുണ്ട്. ഈ റമദാനിൽ അള്ളാഹു അളവറ്റ പ്രതിഫലം നൽകുന്ന സമയത്ത് നമ്മുടെ ഈ ഭവനത്തിൽ, നമ്മുടെ ഈ പള്ളിയിൽ നാം വന്നിരിക്കുന്ന, നാം ദീന് പഠിക്കുന്ന, നാം പ്രതിഫലത്തിനായി അള്ളാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭവനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങളല്ലാതെ മറ്റാരും തരാനില്ല. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ സദഖകൾ നൽകുമ്പോൾ ഈ പള്ളിയെയും ഇതിന്റെ ആവശ്യങ്ങളെയും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതേപ്രകാരം ഏതൊരു നന്മയുടെ സംരംഭം നമ്മെ മുട്ടി വിളിക്കുന്നുണ്ടോ, റമദാൻ മാസമാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹലാലായ വഴികളിൽ നമ്മുടെ സമ്പാദ്യം ഒഴുകിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ചും നാം ഖുർആൻ ഓതിക്കഴിയുമ്പോൾ, ഖത്മ തീർക്കുമ്പോൾ, ഓരോ ദിവസവും പാരായണം അവസാനിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാമിന് അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടുകൊടുത്തിരിക്കുന്ന സമയത്തെല്ലാം ഒരു സദഖയുടെ ആവശ്യം വന്നാൽ നബി വാരി കോരി കൊടുക്കുകയാണ്. ഒരുപാട് സമ്പാദ്യം ഉണ്ടായിട്ടല്ല, ഉള്ളത് തന്നെ ധാരാളമായി കൊടുക്കുന്നു. ഒരാൾ പിന്നെ സ്വന്തം ആവശ്യക്കാരനായിരിക്കെ അവൻ സദഖ നൽകുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായ സദഖ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ധാരാളമായി ഉള്ളവൻ ധാരാളമായി നൽകുക. അതേപോലെ സമ്പാദ്യം കുറവുള്ള ആളുകൾ അതിനനുസരിച്ച് തങ്ങളെ കൊണ്ട് സാധ്യമാകും വിധം നൽകുക. റമദാനിലെ ഒരു രാവും റമദാനിലെ ഒരു പകലും എന്റെ പക്കൽ നിന്നും നിങ്ങളുടെ പക്കൽ നിന്നും ഒരു സദഖയില്ലാതെ കടന്നു പോകരുത് എന്നാണ് പറയാനുള്ളത്. ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ഷഹ്രി റമദാൻ, റമദാനിലെ ഒന്നാമത്തെ രാവ് വന്നെത്തിയാൽ യുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ചെയ്യുന്നവരെല്ലാം മുന്നോട്ട് വരൂ, നിങ്ങൾ ആഗമിക്കൂ, മുന്നോട്ട് വരൂ, വയാ ബാഗിയ ശരി അഖ്സിർ, തിന്മ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർ അത് നിർത്തിവെക്കും, വലില്ലാഹി തഖാഉ മിനന്നാർ, നരകത്തിൽ നിന്ന് മോചനം നൽകാനായി അള്ളാഹു തെരഞ്ഞെടുക്കുന്ന ചില ആളുകളുണ്ട്. എല്ലാ വൈകുന്നേരവും നിശ്ചിതമായ ആളുകൾക്ക് നരകമോചനം അള്ളാഹു പ്രഖ്യാപിക്കും. വദാലിക കുല്ലലൈല, അത് എല്ലാ രാത്രിയിലും ഉണ്ടാകും. കഴിഞ്ഞ ആഴ്ചയും നാം ഇത് പഠിച്ചു. എല്ലാ രാത്രിയിലും ഇന്ന ഇന്ന ആളുകൾക്ക് ഞാനിതാ അവരുടെ നന്മകൾ കാരണമായി, തിന്മയിൽ നിന്നവർ വിട്ടുനിന്നത് കാരണമായി അവർക്ക് നരകമോചനം നൽകിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഞാനും നിങ്ങളും ഉണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ നോമ്പ് അത് പ്രതിഫലേച്ഛയോടെ നല്ല നീയത്തോടെ തന്നെ ആയിരിക്കുക. നമ്മുടെ ഖുർആൻ പാരായണം, ഖിയാമുല്ലൈൽ, സദഖ, അതെല്ലാം ഒരു വീഴ്ചയും വരുത്താതെ ഈ മാസം മുഴുവൻ പ്രത്യേകമായ താല്പര്യത്തോടുകൂടി നാം നിർവഹിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന യഥാർത്ഥ നോമ്പുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ, ഇവിടെ ഇരിക്കുന്ന പലരുടെയും അടുത്ത സുഹൃത്ത്, 35 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള നവാസ് എന്ന സഹോദരൻ നാദാപുരത്ത്, അദ്ദേഹം കോവിഡ് ബാധിച്ച് ന്യൂമോണിയ വന്ന് സീരിയസ് ആയി ഹോസ്പിറ്റലായിരുന്നു ഒമാനിൽ. അദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ് ഇന്ന് രാവിലെ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മയും സകല മുവഹ്ഹിദുകളെയും അള്ളാഹു സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഈ ചെറുപ്രായത്തിലുള്ള വേർപാട് കൊണ്ട് വിഷമിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യമാർ, ചെറിയ പ്രായത്തിലുള്ള ഈ കഴിഞ്ഞ മാസത്തിൽ പ്രസവിച്ച കുഞ്ഞുണ്ട് അദ്ദേഹത്തിനും, ചെറിയ മക്കൾ, അവർക്കെല്ലാം ഉണ്ടായ വിഷമം അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പകരമായി നാം സഹിക്കുന്ന വേദനകൾക്കും വിഷമങ്ങൾക്കും പകരമായി അള്ളാഹു കൂടുതൽ നേട്ടങ്ങളും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വർഗത്തിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസർഫൽ ഖുലൂബ് സർഫ് ഖുലൂബന അലാ ഇതാഅതിക്. അല്ലാഹുമ്മ ആയിനാ അലാ ദിക്രിക വശുക്രിക വഹുസ്ന ഇബാദതിക്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ലാ തദഉ ലനാ ദംബൻ ഇല്ലാ ഗഫർത, വലാ ഹമ്മൻ ഇല്ലാ ഫറജ്ത, വലാ മറദൻ ഇല്ലാ ശഫൈത, വലാ ദൈനൻ ഇല്ലാ ഖളൈത, വലാ ഹാജത മിൻ ഹവായിജ് ദുനിയ വൽ ആഖിറ ഇല്ലാ ഖളൈതഹ യാ അർഹമർ റഹീമീൻ. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اشف مرضانا وارحم موتانا وصلى الله على محمد وعلى ال محمد واخر دعوانا ان الحمد لله رب العالمين.